بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞകൾ പാലിച്ച് അതോടെ അവനെ സൂക്ഷിച്ച് അവൻ്റെ ശിക്ഷ ഭയന്ന് പരിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു. ഒരു മുഅ്മിൻ എല്ലാ രംഗത്തും ഇസ്സത്തുള്ളവനായിരിക്കണം, അന്തസ്സുള്ളവനായിരിക്കണം. വളരെ ലളിതമെന്ന് നമ്മൾ കണക്കാക്കുന്ന പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വയം ജീവിതത്തിൽ അതെവിടെ നിൽക്കുന്നു, ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ പലതും ഭാരമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അത് ഭാരമുള്ളതാകുന്നത് ആ സ്വഭാവ നടപടികളുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഈമാനിൻ്റെ പ്രശ്നമാണ്. ഇസ്ലാം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഇഷ്ടത്തോടെ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇസ്ലാമിനെ യാതൊരു സംശയവുമില്ലാതെ, ഇസ്ലാമാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ, ഖുർആനിൽ നിന്നും സ്വഹീഹായ സുന്നത്തിൽ നിന്നും സ്ഥിരപ്പെട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സമ്പൂർണമായി അതിന് കീഴ്പ്പെടുക, ഇസ്തിസ്ലാം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. തൗഹീദിൻ്റെ അടിത്തറയിലാണ് ഈ കീഴ്പ്പെടൽ. അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് വിജയം നേടണം എന്നതല്ലാത്ത മറ്റൊരു അജണ്ടയുമില്ല. ഇങ്ങനെ ഇസ്ലാമിന് കീഴ്പ്പെടാൻ നമുക്ക് എപ്പോൾ കഴിയാതെ പോകുന്നുവോ, അപ്പോഴാണ് പല സൽഗുണങ്ങളും നമ്മിൽ നിന്ന് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ സൽഗുണങ്ങൾ ഇല്ലാതായി പോകുമ്പോഴാണ് നമ്മുടെ അന്തസ്സ് നഷ്ടമാകുന്നത്. നമ്മുടെ അന്തസ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സദ്ഗുണങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, പതിവായി ഇത്തരം വിഷയങ്ങൾ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പതിവായി പറയാറുള്ള വാചകങ്ങളിൽ ഒന്ന്, തഖ്‌വയെ സംബന്ധിച്ച് അദ്ദേഹം പറയും എപ്പോഴും, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിദാദു ലിയൗമിർ റഹീൽ. ഈ നാല് കാര്യങ്ങളാണ് തഖ്‌വയുടെ ആധാരം. ഒന്ന്, റബ്ബിനെ ഭയക്കുക, അൽ ഖൗഫു മിനൽ ജലീൽ. നമ്മുടെ ഹൃദയം റബ്ബിനെ ഭയന്നുകൊണ്ടാണോ ഉള്ളത് എങ്കിൽ, റബ്ബിൻ്റെ ശിക്ഷ ഉറപ്പായ പല കാര്യങ്ങളും, പല ദുസ്വഭാവങ്ങളും, ദുർഗുണങ്ങളും, ചീത്ത പെരുമാറ്റങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അൽ ഖൗഫു മിനൽ ജലീൽ, പ്രതാപിയായ ജലീൽ മഹാനായ അള്ളാഹുവെ സംബന്ധിച്ച് ആ ഭയം നമ്മുടെ ഉള്ളിൽ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, വൽ അമലു ബി തൻസീൽ, പ്രമാണമനുസരിച്ച് അമൽ ചെയ്യണം. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ, അത് തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ച വഹി അനുസരിച്ചായിരിക്കണം. വൽഖനാഅത്തു ബിൽ ഖലീൽ, ദുനിയാവിന്റെ കാര്യത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടണം. ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന ആർത്തി ഉണ്ടെങ്കിൽ തഖ്‌വ നിലനിർത്താൻ കഴിയില്ല. ദുനിയാവിൽ നമുക്ക് ഖലീൽ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. വൽഇസ്തിദാദുൽ യൗമി റഹീൽ, മരണദിവസത്തിന് വേണ്ടി മുൻകൂട്ടി ഒരുങ്ങാൻ കഴിയണം. ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ ഏതവസ്ഥയിലായിരിക്കണം? എൻ്റെ ഈമാൻ, എൻ്റെ മനസ്സ്, എൻ്റെ ഇബാദത്ത്, എൻ്റെ ഇടപാടുകൾ, എൻ്റെ സ്വഭാവ മര്യാദകൾ, ഇതെല്ലാം ഇന്ന് എൻ്റെ മരണം ഉറപ്പാണെങ്കിൽ ഞാൻ ഏത് പ്രകാരത്തിൽ സൂക്ഷിക്കണം? ഇങ്ങനെ എല്ലാ ദിവസവും സൂക്ഷിക്കണം. ഇപ്പം ഇതാ നമ്മുടെ ആത്മാവ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സമയം, ലൗല അഖർത്തനീല അജലിൻ ഖരീബ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. കുറച്ചും കൂടി തന്നാൽ ഞാൻ സദഖ കൊടുക്കാം, നന്മ ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. എപ്പോഴും മരണത്തിന് സന്നദ്ധനായി നിൽക്കണം. അതാണ് തഖ്‌വയുടെ ആധാരം. വമാ ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്, ആകാശങ്ങളും ഭൂമിയും ന്യായപ്രകാരമല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. വഇന്ന സാഅത ലാതിയതുൻ, അന്തിമനാൾ വരിക തന്നെ ചെയ്യുന്നതാണ്, തീർച്ചയായും വരിക തന്നെ ചെയ്യും. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, അതുകൊണ്ട് മനോഹരമായ വിട്ടുവീഴ്ച താങ്കൾ പാലിച്ചുകൊള്ളണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഴുവൻ മുഅ്മിനുകളും പാലിക്കേണ്ട ഒരു നിർദ്ദേശം അല്ലാഹു കൽപ്പിക്കുന്നു. ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, മനോഹരമായ വിശാലത നിങ്ങളുടെ ഹൃദയത്തിനുണ്ടാകണം. എന്തിനുള്ള വിശാലത? ഇസ്ലാം കൃത്യമായി പാലിക്കാനുള്ളൊരു വിശാലത. സൂറത്തുൽ ഹിജ്റിലെ 88-ാമത്തെ ആയത്ത്. നമ്മുടെ ഹൃദയത്തിന് വിശാലത കുറവാണ്, ചെറിയ മനസ്സാണ്, സങ്കുചിതമായി മാത്രം നാം കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതിൽ നിന്ന് വ്യത്യാസം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ തഖ്‌വ അല്ലാഹുവെ സൂക്ഷിക്കണം, അല്ലാഹുവോട് തഖ്‌വ പാലിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ വിജയമുണ്ടാകണമെങ്കിൽ ഈ തഖ്‌വ നിലനിർത്തണം. തഖ്‌വയുടെ അടയാളങ്ങളെല്ലാം നമ്മിൽ ഉണ്ടാകണം. അല്ലാഹുവെക്കുറിച്ചുള്ള ഭയമുണ്ടാകണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്ഥിതി ഉണ്ടാകണം, ആഖിറത്തിന് വേണ്ടി ഒരുക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തഖ്‌വയുടെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഗുണങ്ങൾ പലതാണ്, അത് ഓരോ രംഗവും എടുത്ത് മാറ്റിവെച്ച് നോക്കണം. തഖ്‌വ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്ന, തഖ്‌വക്ക് ന്യൂനതകൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് അസ്സഫ, വിശാലത അല്ലെങ്കിൽ വിട്ടുവീഴ്ച. ഖുർആൻ പറഞ്ഞു സൂറത്തു തഗാബുനിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹും, നിങ്ങളുടെ ഇണകളിൽ, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ നിങ്ങൾ പേടിക്കണം. എന്നിട്ട് ആ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളാകാതിരിക്കാൻ, ഭാര്യ ശത്രുവാകാതിരിക്കാൻ, ഭർത്താവ് ശത്രുവാകാതിരിക്കാൻ അടിസ്ഥാനപരമായി മുഅ്മിനുകൾക്ക് നൽകുന്ന നിർദ്ദേശം, ഫല്യഅഫു വല്യസ്ഫഹു വല്യഗ്ഫിറു, അവർ അഫു പാലിക്കണം, സ്വഫഹത്ത് പാലിക്കണം, ഗഫ്റാൻ ഉണ്ടായിരിക്കണം, എങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്, അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ മാപ്പ് ലഭിക്കണമെങ്കിൽ നമ്മൾ കുടുംബത്തിൽ, പേര് പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഇണകളിൽ അവരിൽ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞു, ആ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കുണ്ടാകേണ്ട ഉത്തമ ഗുണങ്ങളാണ് ഹൃദയത്തിൻ്റെ വിശാലത, സ്വഫഹത്ത്, വിട്ടുവീഴ്ച. ഫഅഫു വസ്ഫഹു വഗ്ഫിറു, നിങ്ങൾ മാപ്പ് നൽകുവിൻ, വിശാലത കൈക്കൊള്ളുവിൻ, അതേപോലെ തന്നെ പുറത്തു കൊടുക്കുവിൻ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മാപ്പ് നൽകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടത് സൃഷ്ടികളിൽ? മാതാപിതാക്കളും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് നൽകുന്നില്ലെങ്കിൽ, വിട്ടുവീഴ്ച കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരോടാണ് നമുക്ക് മാപ്പ് കാണിക്കാൻ സാധിക്കുക? അതുകൊണ്ട് കുടുംബത്തിൽ വിശാലതയും വിട്ടുവീഴ്ചയും ശീലിച്ചു വരുന്നവർക്ക് മാത്രമേ പുറത്തിറങ്ങിയാലും അതുണ്ടാവുള്ളൂ. അതാണ് അസ്സഫുൽ ജമീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിമ്മാൽ വമാ സാദല്ലാഹു അബദൻ ബിഅഫവിൻ ഇല്ലാ ഇസ്സ വമാ തവാദ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅ. സദഖ ഒരാളുടെ സ്വത്തിലും കുറവ് വരുത്തിയിട്ടില്ല. ഒരടിമയിൽ അവന്റെ വിട്ടുവീഴ്ച മനസ്ഥിതി മുഖേന അല്ലാഹു ഇസ്സത്തല്ലാതെ അവന് വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരാളും അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചിട്ടില്ല അല്ലാഹു അവന്റെ പദവികൾ ഉയർത്താതെ. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സദഖ കൊടുത്തിട്ട് സ്വത്ത് തൊലഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ സദഖ കൊടുക്കും തോറും നമ്മുടെ സ്വത്തിൽ വർധനവാണുണ്ടാവുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇസ്സത്ത്, ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്, നമ്മുടെ അന്തസ്സ്, ഒരു മുഅ്മിനിന്റെ ഇസ്സത്ത് നിലനിർത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്നാണ് അഫ്വ്. ഒരാൾ വിട്ടുവീഴ്ച മനസ്സിലുള്ളവനാകുമ്പോൾ, അത് ഞാൻ പറഞ്ഞ സ്വന്തം കുടുംബത്തിൽ, സഹോദരങ്ങൾക്കിടയിൽ, പ്രിയപ്പെട്ടവരിൽ, സുഹൃത്തുക്കളിൽ പരസ്പരമുള്ള അഫ്വ്, വിട്ടുവീഴ്ച, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് വിട്ടുകഴിഞ്ഞു, പിന്നീട് നമ്മളത് എടുക്കാത്ത വണ്ണം ഒഴിവാക്കുക. ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പഴയ പ്രശ്നങ്ങൾ കൂടി ചേർത്ത് പറയുമ്പോൾ പണ്ട് നമ്മൾ വിട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് വിട്ടുവീഴ്ച എന്ന് പറയും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ എന്തെങ്കിലും പിണക്കൊക്കെ ഉണ്ടായാൽ രണ്ടു കൊല്ലം മുമ്പത്തെ, അഞ്ചു കൊല്ലം മുമ്പത്തെ കെട്ടിക്കൊണ്ടെന്നകത്തൊക്കെ പറയും. അതൊക്കെ ഞാൻ അന്ന് വിട്ടു തന്നതാണ്. വിട്ടു തന്നത് പിന്നെ ഇന്ന് പറയേണ്ട ആവശ്യം എന്താണ്? പറഞ്ഞ് പൊരുത്തപ്പെടിച്ച കാര്യങ്ങൾ പിന്നെയും പിന്നെയും എടുത്തു പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. അഫ്വ് ഉണ്ടെങ്കിൽ ഒരിക്കൽ മാപ്പ് കൊടുത്തത് പിന്നെ പറയരുത്. പുതിയൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം മാത്രം ചർച്ച ചെയ്യാം. അഫ്വ് മുഖേന നിങ്ങൾക്ക് അന്തസ്സല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കില്ല. വിട്ടുവീഴ്ച കാണിച്ചിട്ട് ഒരാൾ മാനം കെടുന്നു വിചാരിക്കേണ്ട. വിട്ടുവീഴ്ച മനസ്ഥിതി കാണിച്ചിട്ട് നമ്മൾ സമൂഹത്തിലോ കുടുംബത്തിലോ മാനം കെട്ടുപോകുമെന്നാരും വിചാരിക്കേണ്ട. കാരണം നമ്മുടെ മാനവും നമ്മുടെ അപമാനവും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അള്ളാഹു തന്നാലേ നമുക്ക് അഭിമാനമുണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അപമാനമുണ്ടാകുന്നത്. അതുകൊണ്ട് കൃത്രിമമായി അഭിമാനമുണ്ടാക്കാം എന്നാരും കരുതണ്ട. ദുരഭിമാനം ഒരിക്കലും അഭിമാനത്തിന്റെ പരിധിയിലേക്ക് വരികയില്ല. അഫ്വ് അന്തസ്സല്ലാതെ, അഭിമാനമല്ലാതെ ഒരാൾക്ക് അത് മുഖേന അള്ളാഹു വർദ്ധിപ്പിക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് വിനയം. വമാ തവാള അഹദുൻ ലില്ല, അള്ളാഹുവിന് വേണ്ടി ഒരാളും വിനയം കാണിക്കുന്നില്ല. ഇല്ലാ റഫാഹു, അള്ളാഹു അവനെ ഉയർത്താതെ. അള്ളാഹു ഒരാളെ അങ്ങേയറ്റം ഉയർത്തും. അവൻ്റെ സ്ഥാനമാനവും പദവിയും അള്ളാഹു ഉയർത്തും. അവന് അള്ളാഹുവിൻ്റെ അരികിൽ പരിഗണനയും അംഗീകാരവും ഉണ്ടാകും. എന്താ കാരണം? അവൻ സൃഷ്ടികൾക്കിടയിൽ, പ്രിയപ്പെട്ടവർക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ തവാളോ വിനയം കാണിക്കുന്നയാളായിരുന്നു. വിനയവും വിട്ടുവീഴ്ചയും നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും സ്വീകാര്യമായ ഈ ഉത്തമ ഗുണം ഒരു മുഅ്മിനിന്റെ അന്തസ് നിലനിർത്തുന്നു. നമ്മൾ മുഅ്മിനീങ്ങൾക്ക് അന്തസ്സില്ലാത്തതിനെ കുറിച്ച് പരാതിയിലാണ്. എന്ത് മുഅ്മിനീങ്ങളായി വരെ? ഇതെന്ത് സമുദായമാണ്? നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ പലരും പലയിടത്തും ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഈ സമുദായത്തിന് ഇതെന്തു പറ്റി, ഇവരുടെ അന്തസ് എവിടെ പോയി എന്ന് ചോദിക്കും. ഈ അന്തസ് പൊതുസമൂഹത്തിലെ വലിയ വലിയ വിഷയങ്ങളിൽ മാത്രമല്ല, ആദ്യം സ്വന്തത്തിൽ, അവനവന്റെ കുടുംബങ്ങളിൽ, ഭാര്യാഭർത്താക്കന്മാരിലും മക്കളിലും, അവിടെ തുടങ്ങണം അന്തസ്. ആ അന്തസ്സിന്റെ അടയാളങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞു. അതിൽപ്പെട്ടതാണ് കോപം നിയന്ത്രിക്കലും വിട്ടുവീഴ്ച കാണിക്കലും വിനയം കാണിക്കലും ഒക്കെ. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈളൻ വഹുവ ഖാദിർ അലാ അൻ യുൻഫിദഹു ദാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരിശ. റസൂലുള്ളാഹി സ്വല്ലം പറയുന്ന ഒരാൾ കോപം കടിച്ചമർത്തിയാൽ, അവന് ദേഷ്യപ്പെടാൻ കഴിയുന്ന സമയത്ത്, അതായത് അവന് ദേഷ്യപ്പെടാൻ പറ്റിയ ആളുകളോടാണ് ദേഷ്യം വന്നിരിക്കുന്നത്, അങ്ങനെ അവന്റെ കീഴിൽ നിൽക്കേണ്ടവരോട് ദേഷ്യപ്പെടേണ്ട ഒരു സന്ദർഭത്തിൽ ആ ദേഷ്യത്തെ അവൻ കടിച്ചമർത്തിയാൽ, അവന്റെ തലക്കുമീതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹു വിളിച്ചു പറയുകയാണ് അവന് ആ സമയത്ത്, അഥവാ മലക്കുകൾ അവനെ അറിയിക്കുന്ന സന്തോഷം എന്തെന്നാൽ, ഇഷ്ടമുള്ള ഹൂറിനെ നിനക്ക് സ്വർഗത്തിൽ തിരഞ്ഞെടുക്കാം. സ്വർഗത്തിൽ അള്ളാഹു അവനിഷ്ടമുള്ള ഹൂറുൽ ഐനിൽപ്പെട്ട ഇണകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കാരണമായി വെച്ചിട്ടുള്ള ഒരു സംഗതി. അടുത്തവരോട്, പ്രിയപ്പെട്ടവരോട് കോപം നിയന്ത്രിക്കണം. അതിന് അള്ളാഹു അവർക്ക് വാക്കുകൊടുത്തു. സൂറത്തുൽ അഹ്റാഫിലെ 199-ാമത്തെ ആയത്ത്, ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച കാണിക്കണം. വഅമുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കണം. വഅഅ്റിദ് അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയണം. അവിവേകികളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളയണം. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ഖിസാസ്, ഒരു ശിക്ഷാ നടപടിയുള്ളയിടത്ത് പോലും ഇസ്ലാം വിട്ടുവീഴ്ച വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരാൾ കൊലപാതകം നടത്തി, അയാളെ കുറ്റം തെളിഞ്ഞ് ഇസ്ലാം അതിൻ്റെ കോടതിയിൽ അയാളെ ശിക്ഷയ്ക്ക് വിധേയമാകുമ്പോൾ, അപ്പോഴും അയാളുടെ കനിവുണ്ട്, അയാൾക്ക് മാപ്പ് കൊടുക്കാൻ, കൊല ചെയ്യപ്പെട്ടവരുടെ അടുത്ത ആളുകൾക്ക് അവസരമുണ്ട് മാപ്പ് കൊടുക്കാൻ. പകരമായിട്ട് അയാൾ വല്ല പ്രായശ്ചിത്തവും തെണ്ടവും നൽകി മാപ്പ് കൊടുക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പം അവിടെ വരെ, അത്തരം ഘട്ടങ്ങളിൽ പോലും ഇസ്ലാം വിട്ടുവീഴ്ച നൽകാൻ പ്രേരിപ്പിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും വിശാലത ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു, അദ്ദേഹം അത് ജനങ്ങൾക്ക് തർബിയത്തുകയും ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് അനുസരണക്കേട് കാണിക്കുന്ന തൻ്റെ ഖാദിമിനെ കുറിച്ച് വേലക്കാരനെ കുറിച്ച് പരാതി പറയാം. ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, എന്നിട്ട് അയാൾ പരാതി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര പറഞ്ഞാലും അനുസരണമല്ല. ഒന്ന് ഞാൻ മാപ്പ് കൊടുത്തു, അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം കാണിക്കും, അതിന് മാപ്പ് കൊടുത്താൽ മൂന്നാമത്തത് കാണിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വേലക്കാരുണ്ട് എനിക്ക്, അള്ളാഹു റസൂൽ ഞാൻ എത്ര വട്ടം അയാൾക്ക് മാപ്പ് കൊടുക്കണം? ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഫഖാല, എന്നിട്ട് അയാൾ ചോദിച്ചു, കം നഅഫു അനിൽ ഖാദിം, നമ്മുടെ വേലക്കാർക്ക് എത്ര വട്ടം മാപ്പ് കൊടുക്കണം, എത്ര വട്ടം നമ്മൾ അയാൾക്ക് മാപ്പ് കൊടുക്കണം? നമ്മൾ കൂലി കൊടുത്ത് പണിയെടുക്കാൻ ഏൽപ്പിച്ച അയാൾക്ക് എത്ര പ്രാവശ്യം അയാളുടെ വീഴ്ചയ്ക്ക് മാപ്പ് കൊടുക്കണം? ഫസമത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. സുമ്മാദ അലൈഹിൽ കലാം, അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. ഫസമത, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. സുമ്മാദ അലൈഹിൽ കലാം, മൂന്നാമതും അദ്ദേഹം അതേ ചോദ്യം ചോദിച്ചു, എത്ര വട്ടം റസൂലെ ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കണം? ഒരു വേലക്കാരനെ കൊണ്ട് ഞാൻ മടുത്തിട്ടുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഫു അൻഹു ഫീ കുല്ലി യൗമിൻ സബഈന മറ, എല്ലാ ദിവസവും 70 തവണ നീ അവന് മാപ്പ് കൊടുക്കണം, 70 പ്രാവശ്യം നീ മാപ്പ് കൊടുക്കണം. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ഒരു വട്ടം മാപ്പ് കൊടുക്കും, ഒന്ന് കൊടുത്താൽ രണ്ടാമത്തേ നമ്മൾ അവന് പിന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താൻ ഇളകും. ഗളബും മാപ്പും വലിയ ബന്ധമുള്ളതാ. മാപ്പ് കൊടുക്കാതിരുന്നാൽ പിന്നെ പകരം അവിടെ കയറി വരുന്ന ആരാ? ഗളബാണ്. ഒരുപാട് തിന്മകൾ നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കേണ്ടി വരും. നേരെ മറിച്ച് അവിടെ മാപ്പ് കൊടുക്കാൻ ശീലിച്ചാലോ ഗളബനെ നിയന്ത്രിക്കാനും പറ്റും. അതാ ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു പറഞ്ഞു, നീ എല്ലാ ദിവസവും 70 വട്ടം, ഒരു തൊഴിലാളിക്ക് ആകെ 70 വട്ടമെന്നല്ല, എല്ലാ ദിവസവും നീ അയാളുടെ 70 വട്ടം നീ അയാളോട് വിട്ടുവീഴ്ച കാണിക്ക്. അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി വന്ന ഹദീസ്. നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ചരിത്രമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് സഹീൽ ബുഖാരിയിൽ, അദ്ദേഹം പറയാണ്, കുൻതു അംശി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി ബുറുദുൻ നജറാനി ഗലീദുൽ ഹാശിയ, കരഭാഗം പരുക്കനായിട്ടുള്ള ഒരു നജറാനി പുതപ്പ് മേൽമുണ്ട് ചുമലിലിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഞാൻ നടക്കുകയായിരുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഒരിക്കൽ ആ അവസ്ഥയിൽ ഞാൻ നടക്കുകയായിരുന്നു. റസൂലുള്ളാഹിന്റെ ചുമലിൽ ഒരു പുതപ്പുണ്ട്, ഒരു നജറാനി പുതപ്പ്. അപ്പോൾ അഅറാബി വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള തട്ടം ശക്തമായിട്ട് പിടിച്ചു വലിച്ചു. ഫനദർത്തു ഇലാ സഹ്ഫത്തി ആതിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുമലിന്റെ പ്രതലത്തിലേക്ക് ഞാൻ നോക്കി. വഖദ് അസറത് ബിഹി ആശിയത്തു റിദായി മിൻ ശിദ്ദത്തിൽ ജബദ, ആ കഠിനമായ വലി കാരണം, ശക്തമായ പിടിച്ചുവലി കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ അത് വലിയൊരു അടയാളം വീഴ്ത്തിയിട്ടുണ്ട്, വലിയൊരു പാട് വീഴ്ത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നബിയുടെ പുറത്ത് നല്ലൊരു അടയാളം വന്നിട്ടുണ്ട്. സുമക്കാൽ, എന്നിട്ട് അഅറാബി ചോദിച്ചു, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ല അല്ലദി ഇന്തക്, ഓ മുഹമ്മദ് നീ കൽപ്പന കൊടുക്ക്, അള്ളാഹുവിന്റെ സ്വത്ത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടി നീ കൽപ്പിക്ക്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരാൾ നമ്മുടെ സ്വത്ത് ചോദിക്കാൻ വന്ന എന്താ വേണ്ട കഥ? നമ്മുടെ അരികിലാണ് ഒരാൾ വരുന്നതെങ്കിൽ നമ്മുടെ സദഖയിൽ നിന്ന് ആവശ്യപ്പെട്ട്, നമ്മുടെ സക്കാത്തിൽ നിന്ന് ആവശ്യപ്പെട്ട ഒരാൾ ചോദിക്കുന്ന രീതി ഒരു ഒരല്പം പരുക്കനായാൽ അയാളുടെ അവകാശം നമ്മുടെ അരികിൽ തടയപ്പെടുമോ ഇല്ലയോ? എന്താണ് നമ്മുടെ സ്വഭാവം? നമ്മുടെ ഇസ്സത്തിനെ പരിശോധിക്കാനുള്ള മാനദണ്ഡമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു പറയാണ്, ഫൽതഫത്ത നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി ഫളഹിക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചു. സുമാ ഉമിറ ലഹു ബിയത, പിന്നെ അയാൾക്ക് ദാനം കൊടുക്കാൻ വേണ്ടി കൽപ്പനയുണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ ഇങ്ങനെയാണ് വിട്ടുവീഴ്ച. ഇതൊക്കെ നമുക്കറിയാം, വിട്ടുവീഴ്ച കാണിക്കണം നമുക്കറിയാം, ലോകത്തെല്ലാവരും വിട്ടുവീഴ്ച കാണിക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കാനൊന്നും പറ്റൂല. ചിലരൊരു ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ചെയ്യും, എന്ത് അവനാന്റെ തൂവലായിട്ട് പറയുന്നതാണ്, എനിക്കങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും, വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു മുഅ്മിൻ പറയാൻ പറ്റിയ വാക്കാത്? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാട് നിള ചെണ്ട കൊട്ടി പറയേണ്ട വർത്താനാത്? അത് നിയന്ത്രിക്കുക, അത് മാറ്റുക, അത് തിന്മയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നതും കോപം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നതും വിട്ടുവീഴ്ച കൊടുക്കാൻ സാധിക്കാതിരിക്കുന്നതും ഒരു ഉത്തമ ഗുണമല്ല, ഒരു സലഫിയിൽ ഉണ്ടാകേണ്ടതല്ല. അവന്റെ അന്തസ്സിനെ തകർക്കുന്നതാണ്, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വം
പരിശീലിച്ചെടുക്കേണ്ടതാണ്, തറബിയത്ത് ചെയ്യപ്പെടേണ്ടതാണ്. നരകാഗ്നിയെ ഭയന്നുകൊണ്ട് ഞാൻ വിനയമുള്ളവനും വിശാലതയുള്ളവനും വിട്ടുവീഴ്ച കാണിക്കുന്നവനുമായി മാറേണ്ടതുണ്ട് എന്നൊരു നിലവാരത്തിലേക്ക് നമ്മൾ വരണം. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നജദിന്റെ ഭാഗത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. നമുക്കെല്ലാം അറിയാവുന്ന അടുത്ത സംഭവം, ഒരു മരച്ചവട്ടിൽ ഉറങ്ങുമ്പോൾ ഒരു അയറാബി വന്നു, മുഹാരിബ ഗോത്രക്കാരനായ ഒരു അയറാബി വന്നിട്ട് ഉണർത്തിയിട്ട് ചോദിച്ചു, മൻ യംനഉക മിന്നി, ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ, മറ്റു ചില റിപ്പോർട്ടിൽ അല്ലാഹു യംനഉനി, അല്ലാ എന്നെ രക്ഷിക്കും. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വാളെടുത്തതിന്റെ പേരിൽ അയാളെ പിടിച്ചുകെട്ടാനോ തടവിലിടാനോ ചാട്ടയടിക്കാനോ അതിനുവേണ്ടി അവിടെ ഏതാണ്ട് കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ സ്വഭാവത്തിലാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ എന്ന് പറഞ്ഞു വരുന്ന പല ആളുകളുടെയും സ്വഭാവ രീതികൾ എന്താണ് എന്നറിയാമോ നിങ്ങൾക്ക്? പലരും ന്യായത്തിന് വേണ്ടി വരും, പക്ഷെ വരുന്ന രീതി അന്യായമായി പോകും. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാതിരിക്കാറുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ, സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരാൾക്കാരും കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ നിലവാരമാണ്. അത് ഈമാനില്ലാത്തതുകൊണ്ടാണ്, അടിസ്ഥാന ലക്ഷ്യം തൗഹീദ് ആകാത്തത് കൊണ്ടാണ്. ഉമ്മത്തി വികാരം മാത്രമല്ല നമുക്കുണ്ടാകേണ്ടത്. ആദ്യമായി അവനവനെ നരകത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടുത്തേണ്ട അഖീദ, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവനിൽ മാത്രമേ ഭരമേൽപ്പിക്കാവൂ, അവന്റെ അരികിൽ നിന്ന് മാത്രമേ സഹായമുണ്ടാകൂ, അതിനങ്ങേയറ്റം പവിത്രതയുള്ള സ്വഭാവമുണ്ടാകണം, വിട്ടുവീഴ്ച മനസ്ഥിതി ഉള്ളവരാകണം, വിശാലത കൈക്കൊള്ളണം, കരുത്തും സബറും അതേപോലെ തന്നെ കോപം നിയന്ത്രിക്കാനുള്ള കഴിവുമെല്ലാം അവനുണ്ടായിരിക്കണം. എന്നിട്ടാണ് അവൻ സമുദായത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വരേണ്ടത്. ഇത് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അപമാനമുള്ള സ്വഭാവവുമായിട്ട് വന്നാലോ അതങ്ങനെ ശരിയാകും? അതുകൊണ്ട് നമ്മൾ ശരിക്കും അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ എങ്ങനെ പ്രതികരിക്കേണ്ട അവസ്ഥയാണ്? റസൂലുള്ളാഹിക്കെതിരെ വാളെടുത്ത ആളാണ്. നബി സല്ലല്ലാഹി അലൈഹി ഹദീസിൽ നിങ്ങൾക്ക് കാണാം, റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഫഖാല കുൻ ഖൈറ ആഖിദ്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാക്കണം, വാള് പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല ആളാകണം. ആരാ നല്ല വാള് പിടുത്തക്കാരൻ? മാപ്പ് കൊടുക്കുന്ന ആൾ. വാള് കയ്യിലുണ്ടായിട്ട് മാപ്പ് കൊടുക്കുന്ന ആളാണ് ആര്? ഖൈറു ആഹിദ്. നിങ്ങൾ വാള് കിട്ടിയിട്ട് നല്ല സ്വഭാവം കാണിക്കുന്ന ആളാകണം അപേക്ഷിക്കാൻ അദ്ദേഹം. ഹദീസിൽ കാണാം, സഹീഹ് ബുഖാരിയിൽ, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുആഖിബുഹു, അദ്ദേഹം മാപ്പ് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് നൽകി, അദ്ദേഹത്തെ ശിക്ഷിക്കുകയുണ്ടായില്ല എന്ന് കാണാൻ സാധിക്കും. തായിഫിലേക്ക് പോയ സമയത്ത് ബന്ധുമിത്രാദികൾ അടക്കമുള്ള ആളുകൾ കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം തുടച്ചുകൊണ്ടാണ് ദുആ, മുഖത്തുള്ള കല്ലേറ് കിട്ടി മുഖത്ത് നിന്ന് പൊടിഞ്ഞ് രക്തം തുടച്ചുകൊണ്ടാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നത് സഹീഹ് ബുഖാരിയിൽ കാണാം, റബ്ബി ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എന്റെ റബ്ബിന് മാപ്പ്, എന്റെ റബ്ബേ നീ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ, ഇവർ വിവരമില്ലാത്ത ജനതയാണ്, അവിവേകികളായ ജനതയാണ്, ഇവർക്ക് മാപ്പ് കൊടുക്കണം. മുഖത്ത് കല്ലേറ് കിട്ടി ചോര വീണുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, ഈ അവിവേകികളായ ജനതക്ക് മാപ്പ് കൊടുക്കണേ. തൊട്ടു മുമ്പുള്ള രംഗം എന്താണെന്ന് അറിയാമോ? മലക്കുൽ അഖ്ശബൈൻ, അഖ്ശബൈൻ എന്ന് പറയുന്ന മലകൾ, ആ മലകളെ കൈകാര്യം ചെയ്യാൻ ചുമതലയുള്ള മലക്ക് വന്നു. അതായത് അവിടെ ആ തായിഫിന് രണ്ടു വശത്തുമുള്ള രണ്ട് മലകൾ, ആ മലകളെ യോജിപ്പിക്കാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച ഗ്രാമം ഒട്ടാകെ നശിച്ചു പോകും, തവിടുപൊടിയായി പോകും, ആ ഗ്രാമം തന്നെ ഉണ്ടാകില്ല. പക്ഷേ റസൂലുള്ളയോട്, റസൂലുള്ളാക്കാണ് തെരഞ്ഞെടുപ്പിനുള്ള അവകാശം അല്ല കൊടുത്തിരിക്കുന്നത്. മുഹമ്മദിനോട് ചോദിക്കണം, മുഹമ്മദ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ അനുവാദം വന്നു കഴിഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്തിയാർ കൊടുത്തു. ആ മലക്ക് പറയുകയാണ്, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ അഖ്ശബൈൻ, ഈ രണ്ട് മലകൾ, അത് അവരുടെ മേൽ ഞാൻ യോജിപ്പിച്ചുകൊള്ളാം, ഞാൻ അത് അതിനെ ചേർത്തുകൊള്ളാം, ആ രണ്ട് മലകൾക്കിടയിൽ അവരെ ഞെരുക്കിക്കൊള്ളാം എന്ന് മലക്കുൽ അഖ്ശബൈൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്ന് അറിയാമോ? ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ ശരീകല, ഇവരേതായാലും നന്നായിട്ടില്ല, ഇനി ഇവരുടെ സന്തതി പരമ്പരകളിലെങ്കിലും അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന് പങ്കുകാരെ വെക്കാത്ത ഒരു സംഘം ഇവരുടെ സന്താനങ്ങളിലുമെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച സ്വഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ നിർദ്ദേശം, കൽപ്പന, അദ്ദേഹം പറയുന്നു, അള്ളാഹു എനിക്ക് വഹി നൽകിയതാണ്, നീ വിനയം കാണിക്കണം. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് വിനയം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിനയം കൊണ്ടുവന്നാൽ ധാർഷ്ട്യമല്ല കാണിക്കേണ്ടത്, മുൻകോപക്കാരായി മാറുകയല്ല വേണ്ടത്, പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത് ഒരലങ്കാരമായി കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. നേരമറിച്ച് ഗളബു മിന ശൈത്താൻ, കോപം ശൈത്താനിൽ നിന്നുള്ളതാണ്. കോപിക്കുന്നത് ആരും ഒരു യോഗ്യതയായി കാണണ്ട. വലിയ ദേഷ്യക്കാരനാണ് വാപ്പ അല്ലെങ്കിൽ വെള്ളിപ്പ എന്ന് പറയുന്നത്, ആ എന്നെ പറ്റി എല്ലാവർക്കും ഞാൻ എന്നെ പേടിക്കേണ്ട ഒരാളാണ് എന്ന തോന്നൽ മക്കൾക്കും പേര കുട്ടികൾക്കൊക്കെ ഉണ്ട്, അതൊരു യോഗ്യതയായി ആരും കണക്കാക്കണ്ട. അത് നിങ്ങൾക്ക് മോശമാണ്, നിങ്ങൾ തരം താഴുന്നതിന്റെ ലക്ഷണമാണ്. എപ്പോഴും കോപം കൊണ്ടുവരികയും ഇയാളത് ദേഷ്യം പിടിക്കുന്നയാളാണ് എന്ന് നമ്മുടെ മക്കളും പേരക്കുട്ടികളും വരെ നമ്മെ പറ്റി കരുതുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ല ഒരു സലഫിക്ക് ഉണ്ടാകേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വ പറഞ്ഞു, അള്ളാഹന്റെ വഹിയാണ്, അൻതവാലവു, നിങ്ങൾ വിനയം കാണിക്കണം. ഹത്താലാ യബ്ഗാഹദുൻ അലാഹദിൻ, എത്രമാത്രം വിനയം ഉണ്ടാകണം, ഒരാൾ മറ്റൊരാളുടെ മേൽ കുതിര കയറരുത്, ഒരാളുടെ അതിര് വിട്ട് പ്രവർത്തിക്കരുത്. വലാ യഫ്ഖറാഹദുൻ അലാഹദിൻ, ഒരാൾ മറ്റൊരാളുടെ മേൽ ഫഖർ നടിക്കരുത്. അഭിമാനം അയാളെക്കാൾ പണത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ, അറിവിന്റെ പേരിൽ, കുടുംബബലത്തിന്റെ പേരിൽ, മറ്റെന്തെങ്കിലും യോഗ്യതകളുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ എനിക്കാണ് ഫഖറുള്ളത് എന്ന് പറയുന്ന സ്വഭാവം ഇല്ലാതിരിക്കുമാർ. പലർക്കും ഒരു അഭിമാനബോധം, അഭിമാനം എന്ന് പുറത്തു പറയും, പക്ഷെ ദുരഭിമാനമാണ്. പാർട്ടികളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, അവനവന്റെ സ്വത്തിന്റെ പിൻബലത്തിന്റെ പേരിൽ പല നിലക്കും മറ്റുള്ളവരോട് ദുരഭിമാനത്തോടു കൂടിയുള്ള നോട്ടം അയക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാനും നിങ്ങളും മാറണം. റസൂലുള്ള പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ മേൽ അതിര് വിടരുത്, ഒരാൾ മറ്റൊരാളുടെ മേൽ ഫഖർ നടിക്കരുത്. സ്വഹീഹ് മുസ്ലിം ഹദീസാണ്. അത്രമാത്രം നിങ്ങൾ വിനയമുള്ളവരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു നിലവാരത്തിലേക്ക് വിട്ടുവീഴ്ചയും വിശാലതയും കോപത്തെ കടിച്ചു വെക്കാനുള്ള ത്രാണിയും ഞാനും നിങ്ങളും ഈമാനിന്റെ പേരിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മയെല്ലാം സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരമാണ് സ്വന്തം ജീവിതത്തിൽ വിട്ടുവീഴ്ചയും വിനയവും നമുക്ക് മാതൃകയായി കാണിച്ചത് എന്ന് നമ്മൾ പല രംഗങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. അതിൽ ചിലതാണ് നമ്മളിവിടെ ഉദാഹരണമായി പറഞ്ഞത്. ശത്രുവിനോടുള്ള നിലപാടിൽ പോലും കാണാൻ സാധിക്കും. പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമ്പോൾ അസ്സാമു അലൈക്കും എന്ന് പറയുന്നൊരു ജൂതനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം എന്താണ്, മരിക്കട്ടെ എന്നാണ്. അസ്സലാമു എന്നല്ല, അസ്സാമു എന്നാണ് പറയാം. മുഹമ്മദ് നബിയെ കാണുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗം നടത്തൽ ജൂതന്മാരുടെ പണ്ടേയുള്ള ശൈലിയാണ്. പുറത്ത് ശരിയാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റും, എന്നാൽ ഉള്ളിൽ തെറ്റായ അർത്ഥം വെക്കും. അങ്ങനെ സംസാരിക്കൽ ജൂതന്മാർക്ക് എക്കാലത്തുമുള്ളൊരു ശൈലിയാണ്. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുക, അതിൽപ്പെട്ടതാണ് ഈ അസ്സാമു അലൈക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഘട്ടത്തിൽ എങ്ങനെ മറുപടി അറിയും, വഅലൈക്കും എന്ന് പറയും. അത് അയാളെന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ, മരിക്കട്ടെ എന്നല്ല, നീയും മരിക്കട്ടെ എന്നർത്ഥം. ഇതിങ്ങനെ പതിവായി കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു ദിവസം സഹിച്ചില്ല. ആ ജൂതൻ വരുന്നത് കണ്ടപ്പോൾ ആയിഷ ബിബിക്ക് മനസ്സിലായി, ഇപ്പോൾ പറയും അസ്സാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ അത് അസ്സാമു അലൈക്കും എന്ന് അയാൾ പറഞ്ഞു. ഉടനെ ആയിഷ ബി കയറിയിട്ട് വഅലൈക്കും അസ്സാമു വല്ലഅന, നിനക്ക് മരണവും ശാപവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഒരു ലായനത്ത് കൂട്ടി പറഞ്ഞു, എന്നിട്ട് പറഞ്ഞതിനേക്കാളും കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബിയെ തടഞ്ഞു, അവരെ നിയന്ത്രിച്ചു. തത്തുല്യമായിട്ട് ജസാഉ സയ്യഅത്തിൻ സയ്യഅത്തു മിസ്ലുഹ, മോശമായി പെരുമാറുന്നവരോട് തത്തുല്യമായിട്ട് തിരിച്ചു പെരുമാറണം. സൂറത്ത് ശൂറയിലെ 40-ാമത്തെ ആയത്തതാണ്. റസൂലുള്ള പറഞ്ഞു, അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ റസൂലുള്ള കൊടുത്ത മറുപടി? വഅലൈക്കും. അയാൾ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വഅലൈക്കും, അതാണ് മറുപടി. ഒരു ലായനത്തും കൂടി, ഇതൊരു ജൂതനോടാണ്, ഒരു ലായനത്തും കൂടി കൂട്ടി പറഞ്ഞപ്പോൾ റസൂലുള്ള അനുവദിച്ചില്ല. ഇനി തത്തുല്യമായി പ്രതികരിക്കുന്നിടത്ത് പോലും ഈ പ്രവാചകനെ അപമാനിക്കുന്നത് പോലുള്ള ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങൾ അവിടെ മാപ്പിന്റെ ആവശ്യമില്ല, അവിടെ തത്തുല്യമായി തന്നെ പ്രതികരണമുണ്ട്. എന്നാൽ മറ്റു നിലക്കുള്ള സാധാരണ ഇടപാടുകളിൽ ഒരാൾ മോശമായി പെരുമാറുകയാണെങ്കിലോ? അവിടെ ഇസ്ലാമിന്റെ നിയമം എന്താ? വജസാഉ സയ്യത്തിൻ സയ്യത്തു മിസ്ലുഹ, ചീത്തയുടെ പ്രതിഫലം തത്തുല്യമായി ചീത്തയാണ്. അല്ലെ? ഒരു കൊലപാതകം നടത്തിയാൽ കൊലപാതകം എന്ത് ചെയ്യും? തിരിച്ചു കൊല്ലും. അയാൾ കുടുംബക്കാരൊന്നായിട്ട് കൊല്ലാൻ പറ്റുമോ? അയാൾ അംഗച്ഛേദം വരുത്തി കൊല്ലാൻ പാടുണ്ടോ? കൊലപാതകം നടത്തിയ അയാളുടെ രോഷം കൂടി ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ശിക്ഷാ നടപടിയില്ല. കണ്ണു പൊട്ടിച്ചാൽ തിരിച്ച് കണ്ണു പൊട്ടിക്കുക. ഒരു കണ്ണു പൊട്ടിച്ചാൽ രണ്ട് കണ്ണു പൊട്ടിക്കാൻ പാടുണ്ടോ ദേഷ്യം കൊണ്ട്? പാടില്ല. തത്തുല്യമായി ശിക്ഷാവിധി അങ്ങനെയാണ്. അപ്പോഴും ഖുർആൻ പറയുകയാണ്, ആരെങ്കിലും വിട്ടുവീഴ്ച കാണിക്കുകയും സന്ധിയിലാവുകയുമാണെങ്കിൽ അവന് അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലമുണ്ട്. അള്ളാഹു ലാലിമുകളെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ശിക്ഷ കൊടുക്കേണ്ട ഒരു സമയമാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ കുറ്റം ചെയ്തു, ഏതെങ്കിലും നിലക്ക് നമ്മെ ദ്രോഹിച്ചു, ആ ദ്രോഹം ഇസ്ലാമിന്റെ കോടതിയിൽ തെളിഞ്ഞു, അയാളെ ശിക്ഷിക്കാൻ പോകുന്നു. ശിക്ഷിക്കുമ്പോൾ തത്തുല്യമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ആ സമയത്ത് അവന് ശിക്ഷ കൊടുക്കേണ്ടതില്ല, മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ബാധിക്കപ്പെട്ടവൻ, ആരാണോ പീഡിപ്പിക്കപ്പെട്ടവൻ, അവൻ പറയുകയാണ്, അവൻ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ തന്നോട് തെറ്റ് ചെയ്തവനോട്, തന്നോട് മോശമായി പെരുമാറിയവനോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പദവികൾ ഉയരാനും കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് മാപ്പ് കൊടുത്താൽ, ഫമൻ അഫാ വിട്ടുവീഴ്ച ചെയ്താൽ, വാസ്ലഹ അങ്ങനെ അവർ രഞ്ജിപ്പിലായാൽ, ഫാജുറുഹു അലല്ലാ അവന്റെ പ്രതിഫലം അള്ളാഹുവിങ്കലാണ്. അപ്പൊ അവിടെ വിട്ടുവീഴ്ച പ്രോത്സാഹിപ്പിച്ചു. തത്തുല്യമായി ശിക്ഷിക്കാൻ അനുവാദമുള്ളയിടത്ത് പോലും ഇസ്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ വിട്ടുവീഴ്ച അനുവദിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ, ളാലിമുകളെ അനീതി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിചയപ്പെട്ടു. നേരത്തെ ഞാൻ തഖാബുനിൽ നിന്നൊരു ആയത്തോതി, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ ഇണകളിലും ശത്രുക്കളുണ്ട്, ഇന്ന മിന സുവാജിക്കും ഔലാദിക്കും അദുവല്ലക്കും ഫഹദറുഹും, അവരെ നിങ്ങൾ ഭയപ്പെടണം. എന്നിട്ട് ഫലിയാഫൂ, നിങ്ങൾ അഫുവ് കാണിക്കണം. തഖവയുള്ള ഒരാളിൽ നിന്നുണ്ടാകുന്ന ഉത്തമ ഗുണമാണ് അഫുവ് എന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഖവയുള്ള ഒരാളിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന സ്വഭാവമാണ് എന്ത്? അഫുവ്, അതായത് അള്ളാഹിനെ കുറിച്ചുള്ള ഭയം അയാൾക്കുണ്ട്. അയാളുടെ അമലുകളും ഇബാദത്തുകളും മുഴുവൻ തെളിവുകൾ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. മരണത്തിന് വേണ്ടി എപ്പോഴും അയാൾ തയ്യാറായി നിൽക്കും. ഇപ്പൊ അള്ളാഹുവിന്റെ മലക്ക് വന്ന് എന്നെ കൊണ്ടുപോയാൽ, എന്റെ ആത്മാവ് കൊണ്ടുപോയാൽ സന്തുഷ്ടനാണ് അയാൾ. അങ്ങനെ തഖ്വയുടെ അടയാളങ്ങൾ കാണിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന ഒരു ഉത്തമ ഗുണമാണ് അഫവ്, വിട്ടുവീഴ്ച. തഖ്വയില്ലാത്തവർക്ക് വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വിട്ടുവീഴ്ച മനസ്ഥിതി കുറവാണെന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനൊന്നും വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റാത്തൊരു പ്രകൃതമാണെന്ന് പറഞ്ഞാൽ, എനിക്ക് തഖ്വല്ല എന്നാണ് സമ്മതിക്കുന്നത്. അതുകൊണ്ട് തഖ്വ ഉണ്ടാകണമെങ്കിൽ വിട്ടുവീഴ്ച കാണിക്കണം. അത് റോട്ടുമൽ പോയിട്ട് പരിശീലിക്കുന്നതിന് മുമ്പേ സ്വന്തം വീട്ടിൽ അവനവന്റെ ഭാര്യയോട്, വാപ്പാനോട്, ഉമ്മാനോട്, അവനവന്റെ മക്കളോട് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കും. വേറെ പുറത്തുള്ള ശീലമൊക്കെ പിന്നെ, അത് സ്വന്തം വീട്ടിൽ അഫവ്. അൽ അഫവ് അഖറബു ലിത്തഖ്വ, മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തി തഖ്വയോട് ഏറ്റവും അടുത്തതാണ് അഫവ്. രണ്ടാമത്തെ എന്താ? ഫല്യഅഫു വലിയസ്ഫഹു, വിശാലതയുണ്ടാകണം. ഒരു മുഅ്മിനിന്റെ, ഒരു സലഫിയുടെ പ്രത്യേകതയാണ് അവൻ വിശാലതയുള്ളവൻ. എന്താ വിശാലത എന്ന് പറഞ്ഞാൽ? ചെറിയ കാര്യങ്ങൾക്കൊന്നും പ്രശ്നക്കാരനായി നടക്കൂല. മനസ്സായില്ലേ? വലിയ പാറക്കല്ലിന് മുകളിൽ ചെറിയ കല്ലുകളെന്ന് പറഞ്ഞാൽ പാറക്കല്ല് അറിയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നിസ്സാരമായിട്ട് ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. അതിങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിട്ടോ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് അവിടെ അങ്ങനെ ചെയ്ത് പറഞ്ഞു കളഞ്ഞു, എന്നെ ഇന്നിടത്ത് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു, ഇതിങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലിട്ട് പുകച്ചിട്ട് മനസ്സമാധാനമില്ലാതെ ഉറക്കം കിട്ടാതെ അവസാനം ഗ്രൂപ്പേഴ്സ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവില്ല. അത് അവൻ്റെ അവിവേകം കൊണ്ട്, അവന് കഥയില്ലാത്തതുകൊണ്ട് വിട്ടുകളെ. ആദ്യമേ തന്നെ നമ്മുടെ മനസ്സ് കുറച്ച് വിശാലമാണ്. കാരണം ഇവിടെ ചെറിയ ചില്ലറ ചില്ലറ ആളുകൾ നമ്മെ ദ്രോഹിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഈ തടിയും ആത്മാവും നരകത്തിൽ വീണുപോകുമോ എന്നുള്ളതാണ്. ഒരിക്കലും തടുക്കാൻ കഴിയാത്ത ഭീമാകാരമായി നമ്മുടെ ശരീരം വളർത്തപ്പെടുകയും മാംസം വെന്തുരുകുമ്പോൾ പുതിയ മാംസം പകരമായി നൽകി ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ നരകത്തിൽ വീണ് കത്തിയെരിയുക എന്നുള്ളതാണ് ഞാൻ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക്, അവനെന്നോട് മോശമായി പെരുമാറി, അവിടെ എന്നെ പരിഗണിച്ചില്ല, അവിടെ എന്നോട് മിണ്ടിയില്ല, എന്നോട് സലാം പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറി, അയാളുടെ നോട്ടം ശരിയായില്ല, ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പരസ്പരം വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്ന ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടാതിരിക്കണം, നിങ്ങൾ ഉൾപ്പെടാതിരിക്കണം. കാരണം എന്താ? സഫഹത്ത് എന്ന് പറഞ്ഞാൽ അതാണ് വിശാലത. നമുക്ക് ആദ്യമേ വലുപ്പമുണ്ട്, നമ്മുടെ ഹൃദയത്തിന് വലുപ്പമുണ്ട്, ചെറിയ ചെറിയ സംഗതികളൊക്കെ മാപ്പാക്കാനുള്ള. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ഭാര്യമാരോട്, സ്വന്തം മക്കളോട് അടുപ്പ്, അതാണ് ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും, അവിടെയാണ് ഈ കൽപ്പന. എന്നിട്ടാ പറയുന്നത് ഫല്യഅഫു വല്യസ്ഫഹു. മുഫസ്സിറുകൾ പറഞ്ഞു വസ്സഫു അക്റമു ഫിൽ ഉഖബ, പരിണതിയിൽ ഏറ്റവും മാന്യമായതാണ് സഫ്. പരിണതി എന്ന് പറഞ്ഞാൽ പ്രതിഫലം കിട്ടുമല്ലോ, അള്ളാഹു പ്രതിഫലം നൽകുന്നതിൽ ഏറ്റവും മാന്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഗുണമാണ് നമ്മുടെ ഹൃദയത്തിന് തഖ്വയുടെ പേരിൽ ആദ്യമേ ഉണ്ടാകുന്ന വിശാലത. മറ്റൊരാൾ നമ്മെ ചെറുതാക്കി, നമ്മോട് മോശമായി പെരുമാറി, നമ്മോട് മുഖം ചുളിച്ചു, അതിൻ്റെ പേരിൽ അതിനേക്കാളും കൂടുതൽ അയാളോട് മുഖം ചുളിക്കുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് അയാളോട് മോശമായി പെരുമാറുന്നു. എന്നെക്കുറിച്ച് അയാൾ ഒരു ഗൈബത്ത് പറയുമ്പോൾ ഞാൻ അയാളെക്കുറിച്ച് 10 ഗൈബത്ത് പറയുന്നു. അങ്ങനെ വരരുത്, ചെറിയ മനസ്സാണ്. വലിയ മനസ്സാകുമ്പം അവൻ എന്നെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അവന് മാപ്പ് കൊടുക്കട്ടെ, അവന് അവനോട് വിശാലത കാണിക്കാനുള്ള ഒരു സ്വഭാവം. അല്ലാതെ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് തിരിച്ചു മോശമായി പെരുമാറുക എന്നുള്ളതല്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സത്യവിശ്വാസികളെ ദ്രോഹിക്കുന്നവരായി നമ്മൾ മാറരുത്. സത്യവിശ്വാസിയുടെ അഭിമാനം സംരക്ഷിക്കാനാണ് നമുക്ക് കൽപ്പന വന്നിരിക്കുന്നത്. ഇന്ന അഹബ്ബക്കും ഇലയ്യ അഹാസിനുക്കും അഖ്ലാഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാണ്. മനസ്സിലായില്ലേ? അൽ മുബത്തഊന അക്നാഫൻ, അവർ ചുമൽ താഴ്ത്തി വെക്കുന്നവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെരിഞ്ഞു കൊടുക്കും, മറ്റുള്ളവനെ ചവിട്ടി കയറുന്നവനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുന്നവനാണ്. അല്ലദീന യലഫൂന വയുലഫൂൻ, എല്ലാവരോടും ഇണങ്ങുകയും മറ്റുള്ളവർക്ക് ഇണങ്ങാൻ കൊള്ളുകയും ചെയ്യുന്നവനാണ്. നിങ്ങളോട് ഞാൻ ഇണങ്ങും വേണം, നിങ്ങൾക്ക് എന്നോട് ഇണങ്ങണം തോന്നിയാൽ ഞാൻ അതിന് കൊള്ളുകയും വേണം. ഇത് ചില ആൾക്കാരോട് ഇണങ്ങാൻ തന്നെ പറ്റില്ല, അവരുടെ സ്വഭാവം കൊണ്ട് മോട്ടുകൊണ്ട് അത് പറ്റില്ല. സത്യവിശ്വാസി മറ്റുള്ളവരോട് ഇണങ്ങണം, അവർക്ക് ഇങ്ങോട്ട് ഇണങ്ങാൻ കഴിയണം. നിങ്ങളിൽ എനിക്ക് ഏറ്റവും വിദ്വേഷമുള്ളത് നമീമത്തുമായി നടക്കുന്നവരാണ്. അൽ മുഫരിഖൂന ബൈനൽ അഹിബ്ബ, പ്രിയപ്പെട്ടവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് നമീമത്തുമായി നടക്കുന്നവരെയാണ് ഞാൻ ഏറ്റവും വെറുക്കുന്നത്. അൽ മുൽതമിസൂന, അതേപോലെ തന്നെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത്? അൽ ഐബ, ന്യൂനതകൾ, പോരായിലിൽ ബുറായിൽ ഐബ, ഒരു കുഴപ്പവുമില്ലാത്ത ആളുകളിൽ ന്യൂനത കണ്ടെത്താൻ പറ്റുമോ? നമ്മുടെ സഹോദരന്മാരിൽ സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ല ആൾക്കാരുണ്ടാവും, വളരെ മാന്യമായ സ്വഭാവം, പവിത്രമായ സ്വഭാവം, വിശാലതയുള്ള മനസ്സുള്ളവർ. അവരുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം തോണ്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നല്ലവരായ ആളുകളിൽ ന്യൂനത കാണാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയും പ്രിയപ്പെട്ട ആളുകളെ ഭിന്നിപ്പിക്കാനും തെറ്റിക്കാനും വേണ്ടി നമീമത്തുമായി നടക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ. പരസ്പരം ഇണങ്ങുന്നവരാണ് നിങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൽ മുഅ്മിനു മുഅല്ലിഫ്, മുഅ്മിൻ ഇണക്കമുണ്ടാക്കുന്നവനാണ്. വലാ ഖൈറ ഫീ മൻ ലാ ഇലഫു വലാ യുഅ്ലഫു, ഇണങ്ങുകയോ ഇണങ്ങപ്പെടുകയോ ചെയ്യാത്തവൻ നന്മയില്ല. മുഅ്മിനുകളോട് ഇണക്കം കാണിക്കുകയോ മുഅ്മിനുകൾക്ക് തന്നോട് ഇണങ്ങാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരാളിൽ ഒരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വിനയവും വിട്ടുവീഴ്ചയും ഇണക്കവും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഇസ്സത്ത് നിലനിർത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിച്ചുണ്ടാക്കണം. തഖ്വയാണ് അതിൻ്റെ ആധാരമായിട്ടുള്ളത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മുവഹ്ഹിദുകളായ മരണപ്പെട്ടുപോയ നമ്മുടെ രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മറഹമത്തും നൽകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ. മുഅ്മിനായതിൻ്റെ പേരിൽ മാത്രം ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ വ്യത്യസ്തമായ തോതിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു ആശ്വാസവും തുറവിയും നൽകട്ടെ. അവരെ അന്യായമായി ആക്രമിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ അപമാനവും ശൈഥില്യവും നൽകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم صل على محمد وعلى ال محمد